എഫേഷ്യൻസ് ചാപ്റ്റർ 3, എഫേസ്യ ലേഖനം 3 അതിന്റെ 20-21 വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21.
എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
Now to him who is able to do far more abundantly beyond all that we ask or think, according to the power that works within us, to him be the glory in the church and in Christ Jesus to all generations forever and ever. Amen. നിങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വാക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. Far more abundantly, beyond all that we ask or think, അത്യന്തം പരമായി ചെയ്യുവാൻ നാം ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അതിലധികമായും ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ദൈവത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. വി ഹാവ് ലോട്ട് ഓഫ് പ്രെജുഡീസസ് അബൌട്ട് ഗോഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് അറിയാമോ? ദൈവത്തെക്കുറിച്ച് 100 ചോദിച്ചാൽ ദൈവം 10 തരുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് ഇന്ന് ഉപവാസ യജ്ഞങ്ങളൊക്കെ നടക്കുന്നത്. എന്തിനെന്നറിയാമോ? ദൈവം തരത്തില്ല. ഈ തരാത്ത ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും പിടിച്ചു മേടിക്കാനായിട്ടുള്ള മൽപ്പിടുത്തത്തിലെ ആൾക്കാര്. ബിക്കോസ് ദേ ഹാവ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയാത്തത് കൊണ്ട്, ദൈവത്തിന്റെ മനസ്സറിയാത്തത് കൊണ്ട് അനേകർ ഇരുട്ടിൽ തപ്പിത്തടയുക. എന്തുകൊണ്ടാ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ റോങ് ചിന്താഗതി? ഞാൻ പറയാം, എന്താണെന്നറിയാമോ? ഈ 100 ചോദിച്ചാൽ 10 തരുവുള്ളൂ എന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ 50 സങ്കീർത്തനത്തില്, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണുന്നത് നമ്മെ പോലെയുള്ള ഒരാളായിട്ടാ. നമ്മുടെ സ്വഭാവം എന്താ? 100 ചോദിച്ചാൽ 10. ഇവിടെ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. Far more abundantly, beyond that we ask or think, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായി ചെയ്യുന്ന ദൈവം. നമുക്ക് ചോദിക്കുന്നതിന്റെ ഒരു ലെവൽ നമുക്കുണ്ട്. അതിന്റെ അപ്പുറത്ത് ഈ കിട്ടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയുടെ ലെവൽ നമുക്കുണ്ട്. അതിന്റെയും അപ്പുറത്ത് ആ ദൈവം. ചിലരൊക്കെ ഞെട്ടി നിൽക്കാൻ എനിക്കറിയാം, ബ്രദർ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്, കാരണം അവരെ ഈ വാക്യം പറയുള്ളത് കൊണ്ട് നമ്മൾ ഈ വാക്യമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ പേടിയായി. എന്താ ദൈവമേ, ഞാൻ പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പിക്ചർ എന്താ? ചോദിക്കുന്നതിനേക്കാളും അധികം തരാൻ മനസ്സുള്ള ദൈവമാണോ? ആണോ? ചില ബോഷ്കുകളൊക്കെ നമ്മളൊന്ന് അടിച്ചു വാരി വിളിക്കളഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും നമ്മുടെ സ്പിരിച്വൽ ലൈഫില്. എന്താ ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത? ഈ ചോദിക്കുക എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്, അതാണ് വേറൊരു പ്രശ്നം. അതിലേക്ക് ഞാൻ വരാം, ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ഞാൻ പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പിക്ചർ എന്താ? ഞാൻ തിരുവനന്തപുരം 1-2 എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പിലേക്ക് വരാം. ഹാഗാർ മരുഭൂമിയിൽ അബ്രഹാം ഇറക്കി വിട്ടു. സാറാമച്ചിയുടെ കാര്യം നടന്നു, ഒരു കുഞ്ഞ് വേണം, കുഞ്ഞിനെ കിട്ടി. പിന്നെന്ത് ചെയ്തു? ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്രശ്നമായി ഇറക്കി വിട്ടു. മനുഷ്യരങ്ങനെയാണ്, കാര്യം കാണുന്നവരെ അവർ കാണും, കാര്യം കാണുമ്പോൾ ഇറക്കി വിടും. അതാണ് മനുഷ്യൻ. അബ്രഹാമിന്റെ തെറ്റായ ബന്ധത്തിലുള്ള വ്യക്തിയാ ഹാഗാർ. Do you know that? പക്ഷെ ഹാഗാർ ഈ കുഞ്ഞിനെ കൊണ്ട് അബ്രഹാം പറഞ്ഞു, ആ അടയും തുരുത്തിയിൽ വെള്ളം എത്ര സമയത്തേനുള്ളത് കാണും, അട എത്ര കൊടുത്തു എനിക്കറിയത്തില്ല, എന്നാലും മാക്സിമം എല്ലാം കൂടെ ഒരു ദിവസത്തിനുള്ളത് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ നേരത്തേനുള്ളത് കാണുമായിരിക്കും. വി ഡോണ്ട് നോ എക്സാക്ട്ലി. ആ മരുഭൂമിയില് വെള്ളം തീർന്നു, ആഹാരം തീർന്നു, യാതൊരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ ഹാഗാർ നിലവിളിച്ചു. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എൻ ആത്മദാഹം തീർത്തിടും. നമ്മളത് ഭാവനയിൽ നിന്ന് കാണാൻ പറ്റുമോ, വിജനമായ മരുഭൂമിയില് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് ഹാഗാർ പ്രാർത്ഥിക്കുക. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്നറിയാമോ, എന്റെ കുഞ്ഞിന് ഒരല്പം വെള്ളം വന്നു. വലിയ പ്രയർ റിക്വസ്റ്റ് ഒന്നുമില്ല, ഒരു ചെറിയ പ്രയർ റിക്വസ്റ്റ്, എന്റെ കുഞ്ഞിന് ഒരല്പം വെള്ളം വേണം. ദൈവം എന്താ ചെയ്തെന്നറിയാം? ദൈവം ചെയ്തത് മരുഭൂമിയിൽ ഒരു നീരുറവ തുറന്നു. ഒരു പാത്രം വെള്ളം ചോദിച്ച സ്ഥാനത്ത് ദൈവം കൊടുത്തത് ഒരു നീരുറവയാണ്, വെള്ളത്തിന്റെ ഒരു ഫൗണ്ടൻ. ഇതാ ദൈവം. ആ പൈതലിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഒരു നീരുറവ തുറന്നു കൊടുത്തവനായ ദൈവം. ഇതാ ദൈവത്തിന്റെ ഹൃദയം. നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ ഹൃദയം, നാം ഒന്ന് അറിയണം നമുക്ക് എത്രത്തോളം തരുവാൻ ആഗ്രഹമുള്ള ദൈവം, മനസ്സുള്ള ദൈവം, എന്തെങ്കിലും ഒന്നും വെറുതെ വിടുന്നൊരു ദൈവം അല്ല ദൈവം. ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ചെയ്യുവാൻ മനസ്സുള്ള ദൈവം. സക്കായി, സക്യൂസ്, അതതിനൊരു ചെറിയൊരു ആഗ്രഹം, എനിക്ക് യേശുവിനെ എന്ത് ചെയ്യണം, ഒന്ന് കാണണം, അത്രേ ഉള്ളൂ ആഗ്രഹിച്ചുള്ളൂ അദ്ദേഹം, അത്ര ആഗ്രഹിച്ചുള്ളൂ. യേശുവിനെ എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് കാണണം, വേറെ ഒന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ യേശു ചെയ്തത് ഒന്ന് കണ്ട്. ഇന്നത്തെ വലിയ ഒത്തിരി ആൾദൈവങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആൾദൈവം, ചില ആൾദൈവങ്ങളെ കാണാൻ കാശ് കൊടുക്കണം, കാശ് കൊടുത്ത സഹോദരങ്ങളൊക്കെ ഇവിടെ ഇതിന്റെ അകത്തുണ്ട്. എന്നാൽ സത്യദൈവത്തെ കണ്ടെത്തുവാൻ അവർക്കിടയായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്രയോ മണിക്കൂർ ക്യൂ നിന്ന് ആൾദൈവങ്ങളെയും മറ്റ് ദൈവങ്ങളെയും കാണുമ്പോഴത്തേന് എന്താണെന്നറിയാം, ഒന്ന് കണ്ടേച്ചു കൂടുക. അതാ കണ്ടിട്ടില്ലേ, പല പല സ്ഥലങ്ങളിൽ പല പല എന്നാ ദേവസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് കണ്ടേച്ച് ഇങ്ങനെ നോക്കിച്ചു പോവാം. പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചിട്ട് തള്ളു, പിന്നെ അപ്പുറത്തോടെ പോകണം. ഈ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ നിൽക്കുകയാണ്. ഈ രണ്ടും മൂന്ന് ദിവസമൊക്കെ ക്യൂ നിന്ന് അവസാനം ഇങ്ങനെ ഒരു കണ്ട് മൊത്തം കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കണ്ടില്ല, ഏതാണ്ട് മരത്തെ പോലെയൊക്കെ കണ്ടിട്ട് അവരങ്ങ് പോവാ. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ ഒരു ദൈവം അല്ല കേട്ടോ. നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം, ഒന്ന് കാണാൻ ആഗ്രഹിച്ചവനെ, ഒന്ന് കണ്ടേച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവന്റെ വീട്ടിൽ പോയി താമസിച്ച് ആ വീടിന് രക്ഷ കൊടുത്തവനായ ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേച്ചു പോകണം, ദൈവത്തിന് മനസ്സിലായി, പിന്നെ കണ്ടേച്ച് അവൻ ഇന്ന് പോയാൽ അവന് തൃപ്തി വരത്തില്ല. അവന്റെ വീട്ടിൽ ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു എന്ന് അരളിച്ചത് ആലോചിക്ക. ഞാനിങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ ഇവിടത്തെ പ്രൈം മിനിസ്റ്ററെയോ പ്രസിഡന്റിനെയോ കാണാനായിട്ട് വഴി സൈഡിൽ ഇങ്ങനെ നിൽക്കുക, ഭയങ്കര ആൾക്കാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഞാനും വളരെ ആഗ്രഹത്തോടുകൂടി ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റ് ജീപ്പുകൾ ഇങ്ങനെ പോയി, അതിന്റെ കൂട്ടത്തിൽ പ്രസിഡന്റ് വന്നു, എന്റെ അടുത്ത് വന്ന് വണ്ടി ചവിട്ടി അങ്ങ് നിർത്തിയിട്ട് ഡോറ് തുറന്ന് പ്രസിഡന്റ് വെളിയിറങ്ങി കിടന്നു. ഷിബു കം, നമുക്കിന്ന് ഒരുമിച്ച് നിന്റെ വീട്ടിലോടൊന്ന് പോവാം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാ. അതിന്റെ ആയിരം ഇരട്ടിയ സക്കയുസിനുണ്ടായത്. കാരണം യേശു വീട്ടിൽ ചെന്നെന്ന് മാത്രമല്ല, ഒരു വാക്കും കൂടെ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് കുടുംബത്തിന് രക്ഷ വന്നു. എടാ സക്കയുസെ, ഞാൻ മാത്രം, നീ മാത്രം എന്നെ കണ്ട പോരാ, നിന്റെ ഭാര്യയും പിള്ളേരും കൂടെ കാണണം എന്നാ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നീ കുടുംബത്തിനും കൂടെ രക്ഷ കൊടുക്കുന്ന കർത്താവാ. അതാണ് ഈ ഹൃദയം നമ്മളത് കാണുന്നത് ദൈവത്തിന്റെ. ഈ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ഇപ്പോഴും നിങ്ങളുടെ മോഹമൊക്കെ മാറുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്ന. കാരണം അതിനെ അറിയോ, എന്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൃദ്ധിയെ കുറിച്ചൊക്കെ നമുക്ക് റോങ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ ഇതിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പല മീനിങ്ങും ലോകത്തിന്റെ ലക്ഷറി എടുത്തിരിക്കുന്നതുകൊണ്ട് ഈ സമൃദ്ധി എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടാൽ തന്നെ ആവപ്പെട പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണെന്ന് ബൈബിൾ പറയുന്നത്. സമൃദ്ധിയുടെ ദൈവമാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആരുടെയാ? ഇത് മുഴുവൻ ആരുടെയാ? ഇത് കർത്താവിന്റെയാന്നു, കർത്താവിന്റെയാ. ഇത് പുരാതന സമ്പത്തും ധനവും മാനവും എന്റെ കയ്യിലുണ്ടെന്നാ പറഞ്ഞു. ഇതെല്ലാം ആരുടെയാ? കർത്താവിന്റെയാ. പക്ഷെ കർത്താവ് സമ്പന്നനായിരിക്കുന്ന എന്തിലാണെന്ന് എഫേസ്യ ലേഖനം പറഞ്ഞിട്ടുണ്ട്. എന്തിലൊക്കെയാ സമ്പന്നനായിരിക്കുന്നത്? പെട്ടെന്ന് വായിച്ചു എഫേസ്യ ലേഖനം എന്റെ ഒന്നാമതായി അധ്യായ വാക്യങ്ങളുണ്ട്. ആ വേർഡ് മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. അതിന്റെ ഏഴാമത്തെ വാക്യത്തില് ഒരു വേർഡ് ഉണ്ട്, റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. മലയാളത്തിൽ എന്താ? കൃപാ മഹത്വം. ഇംഗ്ലീഷിൽ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, കൃപയിൽ സമ്പന്നനായ ദൈവം. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ എന്റെ പതിനെട്ടാം വാക്യത്തില് റിച്ചസ് ഓഫ് ദ ഗ്ലോറി, മഹിമാധനം എന്നാണ് മലയാളം എഴുതിയിരിക്കുന്ന, മഹിമാധനം. പതിനെട്ടാം വാക്യത്തില് റിച്ചസ് ഓഫ് ദ ഗ്ലോറി. വീണ്ടും രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നാലാം വാക്യം, ബട്ട് ഗോഡ് ബീങ് റിച്ച് ഇൻ മേഴ്സി, കരുണാസമ്പന്നനായ ദൈവം, കരുണയിൽ സമ്പന്നനായ ദൈവം. ഇനി ഈ വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ എട്ടാം വാക്യ മൂന്നിന്റെ എട്ടും കൂടെ ഒന്ന് വായിക്കാം. അൺഫാത്തോമബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം. ഓക്കെ, ചില വാക്കുകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. അപ്പോ നമ്മുടെ ദൈവം കൃപയിൽ സമ്പന്നനാണ്, മഹത്വത്തിൽ സമ്പന്നനാണ്, കരുണയിൽ സമ്പന്നനാണ്. ദൈവത്തിന്റെ സമ്പത്തിനെ കുറിച്ച് എഫേസ്യ ലേഖനക്കാരൻ അങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെ ഈ ബാക്കി സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മുഴുവൻ ദൈവത്തിന്റെ, പിന്നെ ഇത് മുഴുവനുള്ള ആള് സമ്പന്ന എന്ന് പറയേണ്ട കാര്യം പോലും. ഇത് മുഴുവൻ കർത്താവിന്റെ. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ കർത്താവിന്റെ പ്രത്യേകതയുണ്ട്. ഈ കർത്താവ് സമ്പന്നനാണെന്ന് മാത്രമല്ല, ഈ ചോദിക്കുന്നവർക്ക് കൊടുക്കുവാൻ മനസ്സുള്ള ദൈവം കൂടിയാണ്. അതല്ലേ കർത്താവ് ഞാൻ എത്ര നാളായിട്ട് ചോദിക്കുന്നു. ഒരു BMW ചോദിക്കുകയല്ലേ, ഇതുവരെ കിട്ടിയില്ലല്ലോ. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വായിക്കാൻ പോകുന്നത്. കർത്താവ് ചോദിക്കുന്നവർക്ക് കൊടുക്കുവാൻ മനസ്സുള്ള ദൈവമോ? ഒന്ന്, കർത്താവ് റിച്ചാണ്. രണ്ടാമത് മാത്രമല്ല, കൊടുക്കാനായിട്ട് എന്തും കൂടെ ഉണ്ട്, എന്തുണ്ട്? മനസ്സുണ്ട്, കൊടുക്കാൻ മനസ്സുണ്ട്. അത് എങ്ങനെ കൊടുക്കാനായിട്ടാ മനസ്സുള്ളത്? എന്തെങ്കിലും കൊടുത്തു വിടാനുള്ള മനസ്സല്ല, ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം കൊടുക്കാൻ മനസ്സുള്ള ദൈവം, മനസ്സുള്ള ദൈവം. പക്ഷെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം, നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ള. അതിലേക്ക് ഞാനിന്ന് പറയാൻ വരുന്ന കാര്യം, നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. യു ആർ നോട്ട് റിസീവിങ് ബിക്കോസ് യു ആർ നോട്ട് ആസ്കിങ്. ചോദിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ചോദിക്കണം ദൈവം ആഗ്രഹിക്കുക, അങ്ങനെ ഒരു കാര്യം ദൈവം വെച്ചിരിക്കുക. നാം ചോദിക്കണം, ചോദിക്കണം, ചോദിച്ചാൽ കിട്ടും. എത്ര കിട്ടും? ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഗോഡ് വിൽ ബ്ലെസ് അസ്. ഇനി ചോദിച്ചിന് അപ്പുറം കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളോട്, എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ അങ്ങ് പറയാം. ചോദിച്ചതിന്റെ അപ്പുറം കിട്ടിയോന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 23 വർഷങ്ങൾക്ക് മുൻപ് യേശുവിന്റെ അടുക്കൽ വന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു രോഗസൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാമല്ലോ, വേറെ പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഒരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു, എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഓപ്പറേഷൻ പേടിയ, അതുകൊണ്ട് എനിക്ക് സൗഖ്യം വേണം, വേദന സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ കർത്താവിന്റെ അടുക്കൽ ആദ്യം ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പം രോഗസൗഖ്യം മാത്രമല്ല തന്നിവിടെ, രോഗസൗഖ്യം തന്നു, അത് മാത്രമല്ല കർത്താവ് തന്നത്, കർത്താവ് തന്റെ സ്നേഹം എനിക്ക് തന്നു. ദൈവത്തിന്റെ മകൻ എന്നുള്ള ഭാഗ്യപദവി എനിക്ക് തന്നു, സ്വർഗത്തിന്റെ സകല അവകാശം തന്നു, കർത്താവിന്റെ ശുശ്രൂഷ തന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് ഞാനൊരു രോഗസൗഖ്യവും ചോദിച്ചു പോയി. എനിക്ക് കർത്താവ് കൊട്ടപ്പടി തല ചുമക്കുന്നതിന് അപ്പുറമായിട്ട് തന്നു. ഈ അഞ്ചപ്പങ്ങളുടെ കാര്യങ്ങളെ പോഷിപ്പിച്ചപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, എന്നാ അറിയോ, ഈ അവസാനം എത്ര കൊട്ട മിച്ചം വന്നു? എത്ര വന്നു? 12 കൊട്ട മിച്ചം വന്നു. ഞാൻ വിചാരിക്കുകയാണ് അപ്പോസ്തലന്മാർ ഓരോരുത്തരും തലയിൽ ഓരോ കൊട്ടയായിട്ട് ഇങ്ങനെ പോകുന്ന ഞാൻ ഭാവനയെ കാണുകയാണ്. വിശന്ന ജനത്തിന് അവരെന്നാ പറഞ്ഞ, അവരെന്താ പറഞ്ഞ, കർത്താവേ ഈ മരുഭൂമിയിൽ യാതൊരു സാധ്യതയുമില്ല. There is no possibility. ഒന്ന് നേരം വൈകി, രണ്ട് മരുഭൂമിയാണ്, ഇവിടെ ഇനി പൈസ ഉണ്ടെങ്കിൽ പോലും കിട്ടത്തില്ല, പിന്നെ ഒരു സത്യം കൊണ്ട പൈസ ഇല്ലതാണ് സത്യം. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും അവര് കർത്താവിന്റെ അടുക്കൽ ചെന്ന ഈ വിഷയമായിട്ട് എന്താ എന്റെ എൻട്രസ്റ്റ് എന്നാ, 5000 പുരുഷന്മാര് സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെ ഇവര് മുഴുവൻ ഭക്ഷിച്ച് തിന്ന് തൃപ്തരായി എന്നാ പറഞ്ഞു. തിന്ന് തൃപ്തരായി. ഞാൻ പണ്ടിങ്ങനെ ധ്യാനത്തിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഇങ്ങനെ എന്നെ അനൗൺസ് ചെയ്യും, 3 ബ്രെഡ് അല്ലെങ്കിൽ 4 ബ്രെഡ് എടുക്കുക, 4 കഷ്ണം ബ്രെഡ്, പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കാം. അപ്പൊ വിശന്ന് കത്തിയിരിക്കുക, രാവിലെ പോലെ ഉപവാസമാണ്. അപ്പൊ അപ്പത്തേന് നമ്മൾ 4 തന്നെ എടുക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കർത്താവ് അതിന്റെ അപ്പുറത്തങ്ങ് കൊടുക്കുന്ന വിചാരിക്കുന്നു, തിന്ന് ശേഷിപ്പിച്ച് തൃപ്തരായി പിന്നെ 12 കൊട്ട മിച്ചം കൂടെ കൊടുക്കത്തക്ക രീതിയിലാണ് ആര് കൊടുത്തത്? കർത്താവ് കൊടുത്തേ. നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. അത് മാത്രമല്ല, അവിടുന്ന് ധാരാളമായി കൊടുക്കും ദൈവ, ധാരാളമായി കൊടുക്കും ദൈവം. തിരുവേദന മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്കി, ഏലിയാവ് എന്താ ആഗ്രഹിച്ചത്? എന്തെങ്കിലും ഒന്ന് വിശപ്പിന് കിട്ടണം അല്ലേ. ക്ഷാമോ കെരിത്തോട്ടിൽ പോയിരിക്കുക. ഞാൻ വിചാരിക്കുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരമൊക്കെ തരുമെന്ന്. വെള്ളം കുടിച്ച് നോക്കിയിരിക്കുമ്പോഴത്തേന് ദേ വരുന്നു കാക്ക. അത് കാക്കയുടെ തന്നെ കൊടുത്തു വിട്ട തന്നെയാണ് ഭയങ്കരമായിപ്പോയി. എന്താണെങ്കിലും അപ്പം, പക്ഷെ എനിക്കതല്ല വന്നത്, അത്ഭുതം ആശ്ചര്യപ്പെടുത്തിയത്, അപ്പത്തിന്റെ കൂടെ എണ്ണങ്ങളുണ്ട്, ഇറച്ചിയും കൂടെ ഉണ്ട്. ഓ, ക്ഷാമമായിട്ട് ഒരു നിവൃത്തിയില്ലാതെ നിങ്ങള് എന്നാ ബുദ്ധിമുട്ടി ഭാരപ്പെട്ടിരിക്കുമ്പം ഒരു അപ്പവും ഇറച്ചിയും കിട്ടാണ് നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നേ. ഞാൻ വിചാരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ മാത്രമേ ഇറച്ചി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. എന്നാണെങ്കിൽ ഈ കാക്ക അവിടെ നിന്നാണെങ്കിലും സംഭവം എടുത്ത് കൃത്യമായിട്ട് എലിയാവിന്റെ കയ്യിലോട്ട് കൊടുത്തു. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുന്ന ദൈവമാ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും വിശക്കാഞ്ഞത് കൊണ്ട് അനുഭവം ഉണ്ടാകാൻ ഞാൻ വിശന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ തൃപ്തിയുടെ ആഴം മനസ്സിലായേനെ. പൈസയിലുണ്ടോ? അല്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം, കർത്താവെ വിശപ്പില്ലാതെ കൃത്യസമയത്ത് ആഹാരം തന്ന് ഞങ്ങളെ പോറ്റില്ല, ഓർത്ത് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ വിശന്നാൽ ഓർത്തോണം എന്താ വരുന്നത്? അതിന്റെ അപ്പുറത്ത് കർത്താവ് ഒരു തൃപ്തി കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കർത്താവ് ധാരാളം തരുന്ന ദൈവമോ, അല്പം വരുന്ന തരുന്ന ദൈവമല്ല. സക്കറിയായി മേലിസബത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? ഒരു കുഞ്ഞിനെ വേണം. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അനേകം നാളുകളായി. അപ്പൊ എനിക്കൊന്ന് പിന്നെ അതൊരു ഒരു എന്നാ പറഞ്ഞു, ഒത്തിരി നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, എങ്ങനെ നമ്മൾ പ്രാർത്ഥന പോകുന്നത്? എങ്ങനെ പോകും പ്രാർത്ഥന? കുറച്ചയാൾ പ്രാർത്ഥന മറുപടി കിട്ടിയില്ല, പിന്നെ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഈ നമ്മൾ ഈ മാതാപിതാക്കളൊക്കെ രക്ഷിക്കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്തോ ഒരു തീക്ഷണതയായിരുന്നു അല്ലേ, കർത്താവ് അവരെ തൊടണം, ഇപ്പൊ ആരെങ്കിലും അയക്കണം, അവര് വചനം കേട്ട് വിടുവിക്കിടണം. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴോ, ഇപ്പൊ സന്ധ്യാപ്രാർത്ഥനയുടെ കൂടെ ട്രഡീഷൻ, കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ രക്ഷിച്ച് വിടുവിക്കണം. ഇപ്പൊ അങ്ങനെ പ്രാർത്ഥന. ഞാൻ വിചാരിക്കുന്ന സക്കറിയായി എലിസബത്ത് ഏകദേശം ഇതുപോലെ കുറെ വർഷമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും അങ്ങനെ ഇതുമാത്രം ചൂടുകൂടി പ്രാർത്ഥിക്കാൻ. എന്നാലും മിനിമം പ്രാർത്ഥന കർത്താവെ കുഞ്ഞിനെ വേണം. പക്ഷെ കർത്താവ് കൊടുത്തത് ഒരു വാഗ്ദത്തത്തോടുകൂടിയാ കൊടുത്തത്. അവൻ വീഞ്ഞും മദ്യവും ഉപയോഗിക്കില്ല, അവൻ നാസീർ വ്രതക്കാരനായിരിക്കും. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഉണ്ടെന്ന് അറിയാമോ? അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. എനിക്കിപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു ഭാഗമുണ്ട്. ഇവിടെയാണെങ്കിൽ ആൾക്കാര് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ഉപവസിക്കുന്നു, വീണ് കിടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കരം പരിപാടികളാണ്. കാരണം എന്താ അറിയാം, അവരുടെ ചിന്ത ദൈവം പരിശുദ്ധാത്മാവിനെ എങ്ങാനും ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ തരാൻ. വർഷങ്ങൾക്കും ഒരാൾ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, പുള്ളി പറഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഗീർ മാറരുത്, കിട്ടത്തില്ല. കാരണം ഹല്ലേലൂയ പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. ഇടയ്ക്ക് കയറി സ്തോത്രം പറഞ്ഞാൽ ആത്മാവിന് എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇനി പറയുന്നത്, അല്ലാതെ വേറെ സ്ഥലത്ത് പോയ കാര്യത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത്. സ്തോത്രം പറയുന്നവര് അവരും ഗീറ് മാറില്ല, സ്തോത്രം 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 പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുറെ പറഞ്ഞാൽ ആരെ കിട്ടും? ആരെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. ഞാൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്? ദൈവത്തെ കുറിച്ച് എന്താ ചിന്തിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയം എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ വിചാരിച്ച അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ്, ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞ്, അതിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തിന് നമ്മെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ ശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ചോദിക്കണം. ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടെന്നറിയോ? ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ നമ്മുടെ ചോദ്യം ഇടയ്ക്ക് വെച്ച് നിന്നു പോരുത്. അതിന് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ? ഒരു റീസൺ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ജെയിംസ് യാക്കോവിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 3-ാം വാക്യം, James 4:3.
നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല.
ശ്രദ്ധിച്ച്, യു ആസ്ക് ബട്ട് വിത്ത് ദ റോങ് മോട്ടീവ്. ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. യു ആർ ആസ്കിംഗ് ടു സ്പെൻഡ് ഇറ്റ് ഓൺ യുവർ പ്ലഷേഴ്സ്. അപ്പൊ ചോദിക്കുമ്പോൾ കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മുടെ പ്ലഷേഴ്സിന് വേണ്ടി ചോദിച്ചാൽ ദൈവം തരത്തില്ല. നോ, ഈ അതിന്റെ താഴേക്കുള്ള വാക്യം അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ചൊരു വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് അറിയാമോ? Verse 4,
വ്യഭിചാരിനിയുള്ളവര്,
യു അഡൽട്രസ്. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള പ്രിൻസിപ്പിളുമായിട്ട് ഈ ഇവിടത്തെ ആഡംബരത്തിന് വേണ്ടി ചോദിക്കുന്നവനെ ദൈവവചനം വിളിക്കുന്ന പേരാണ് വ്യഭിചാരിണികളായുള്ളവരേ. കാരണം എന്താ? അങ്ങനെ ചോദിക്കുന്നവൻ പോകുന്ന ഒരു ട്രാക്ക് ഉണ്ടെന്ന് അറിയാമോ? താഴെ എഴുതി വാക്കിയതാണ്, ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ. They desire to be a friend of the world. നമ്മുടെ ആഡംബരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് ചോദിക്കുന്നവനെ ദൈവം കാണുന്നത് അവൻ ആരാണ്? He's an adulteress. അവൻ ലോകത്തിന്റെ സ്നേഹിതനായിട്ട് നിൽക്കുക. ലോകത്തിന്റെ സ്നേഹിതനാണ്, പക്ഷെ പുള്ളി പ്രാർത്ഥനക്കാരനോ കേട്ടോ. പുള്ളി ആരാ? പുള്ളി സംഭവം മുഴുവൻ അവിടെയാണ്, കളി മുഴുവൻ അവിടെയാ, പക്ഷെ ഇടയ്ക്ക് ഇവിടെ വരും. എന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്ന? നോ, കിട്ടത്തിൽ നിന്ന് വളരെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മുടെ ആഡംബരത്തെ തൃപ്തിപ്പെടുത്തുവാനല്ല ഈ സ്വർഗസ്ഥനായ പിതാവ് തരുന്നത്. പിന്നെന്താ ദൈവം തരുന്നേ? ഫിലിപ്പി ലേഖനം അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യം,
എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തുകൊണ്ടും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും.
My God shall supply all your need. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരും. തരും ആവശ്യം എന്ത് ചെയ്യും? എന്റെ അവിടെ ചില വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ചുമ്മാ അങ്ങ് നടത്തോന്ന് പറഞ്ഞിട്ട് പോവല്ല എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. സ്വരങ്ങളെ, ദൈവം തരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തും. We believe that. നമ്മുടെ ആവശ്യങ്ങൾ നടത്തുവാൻ മതിയായവനാണ് ഈ ദൈവം. ദൈവം ഹി വിൽ മീറ്റ് ഓൾ അവർ നീഡ്സ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തുമെന്നാ പൗലോസ് പറയുന്നേ. ഇനി നിങ്ങൾ ഈ ഫിലിപ്പിനെ കുറിച്ചൊന്ന് പഠിക്കണം. തൊട്ടു മോളിൽ എഴുതിയിട്ടുണ്ട്, നോക്കി 15 വാക്യം വായിച്ചു നോക്കി, 14 മുതൽ. എങ്കിലും എന്റെ
കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ.
ശ്രദ്ധിച്ചേ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുമെന്ന്. അപ്പൊ ആ ഫിലിപ്പിയ സഭയുടെ കണ്ടീഷൻ എന്താ? അയച്ചിട്ട് ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടുള്ളൊരു സഭയാ ഫിലിപ്പിയ സഭ. പക്ഷേ ഈ ബുദ്ധിമുട്ടിനിടയിലും പല പ്രാവശ്യം പൗലോസിന് മിഷൻ സപ്പോർട്ട് അയച്ചു കൊടുക്കുക. നമ്മൾ പറഞ്ഞറിയോ, 10 കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് ഒരു 2 കോടി രൂപ കൊടുക്കായിരുന്നു. ബുദ്ധിമുട്ടുള്ള സഭ, അവര് പല പ്രാവശ്യം അയച്ചു കൊടുത്തു. പൗലോസും കഷ്ടതയിലാണ്, ഫിലിപ്പിയ സഭയും കഷ്ടതയിലാണ്. പക്ഷെ ഫിലിപ്പിയ സഭക്കാർ ചിന്തിച്ചു എന്നറിയാമോ, ഞങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ സുവിശേഷതയിൽ ഇങ്ങനെ നിൽക്കിയല്ലേ, ആ സഹോദരന്റെ കഷ്ടതയിൽ ഒരു കൂട്ടായ്മ കാണിക്കണം, ഒന്നയച്ചു കൊടുത്തു. എന്നിട്ട് പൗലോസ് പറയാണ്, വേറെ ഒരു സഭയെ അനങ്ങിയില്ലെന്ന്. പല വലിയ സഭകളൊക്കെ ഉണ്ടായിരുന്നു, ലവോദിക്യ സഭ, അല്ലെങ്കിൽ എഫേസോസിലെ സഭ, നമുക്ക് ഏതൊക്കെ സഭയാന്ന് അറിയത്തില്ല. പൗലോസ് പറഞ്ഞത് വേറെ ഒരു സഭയും, ലവോദിക്യ സഭ എന്ന് പറഞ്ഞാൽ ധനവാൻ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് സഭയാണ് ലവോദിക്യ സഭ. ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ച 2 ലക്ഷം രൂപ, അങ്ങനെയുള്ള ഞാൻ ഒരു ഇച്ചിരി ഒന്ന് എക്സാജറേറ്റ് ചെയ്തതേ ഉള്ളൂ, ഒരു ഹൈപ്പർബോളെ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല സഭകൾ ഉണ്ടായിട്ട് ഈ ബുദ്ധിമുട്ടുള്ള സഭ അയച്ചു കൊടുത്തപ്പം അവരോട് പറഞ്ഞൊരു ദൈവിക വാഗ്ദത്തമാ, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണമായി തീർത്തു തരും. ഈ തിരുവചനം പരിശോധിക്കുമ്പം ഈ ബുദ്ധിമുട്ടുള്ള സഭകളാണ് ഈ മുഴുവൻ മിഷൻ സപ്പോർട്ട് നടത്തിയത്. നിങ്ങൾ വായിച്ച 2 കൊരിന്ത്യൻസ്, 2 കൊരിന്ത്യർ, 7-8 1-4 വാക്യങ്ങൾ.
സഹോദരന്മാരെ, മക്കദോനി സഭകൾക്ക് ലഭിച്ച ദൈവ കൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി.
ശ്രദ്ധിച്ചേ, അടുത്ത് പറയാം, മക്കദോന്യ സഭയെ കുറിച്ച് പറയുക, അവർക്ക് കൃപ കിട്ടിയെന്ന്. എന്താ കൃപ കിട്ടിയേ? എന്താ അവർക്ക് കിട്ടിയ കൃപ? കൊടുക്കാൻ കൃപ കിട്ടിയെന്ന്. ഇന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ ആൾക്കാർ പറഞ്ഞത് ഭയങ്കര കൃപയാ കേട്ടോ, ഇത് കിട്ടുന്ന കൃപയെ കുറിച്ചല്ല പറഞ്ഞത്, കൊടുക്കുന്ന കൃപയെ കുറിച്ചാ പറഞ്ഞത്. മക്കദോന്യ സഭകൾക്ക് കൃപ കിട്ടി. എന്താ കിട്ടിയ കൃപ? അവിടെ 2 വാക്യം ശ്രദ്ധിച്ചോണേ, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും. അവരുടെ അവസ്ഥ എന്താ? കഷ്ടതയാണ്. പക്ഷെ കഷ്ടതയുടെ നടുവിൽ അവർക്ക് എന്തുണ്ടെന്നാ പറഞ്ഞത്? സന്തോഷ സമൃദ്ധി, അബുണ്ടൻസ് ഓഫ് ജോയ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു, ഡീപ് പോവേർട്ടി, ദാരിദ്ര്യവും. ഏ, ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതെന്തൊരു കോൺട്രഡിക്ഷനാ? കഷ്ടത, ദാരിദ്ര്യം, അതിന്റെ കൂട്ടത്തിൽ മഹാസന്തോഷം. സ്വരമാരെ, ഈ നമ്മുടെ മുഖം വാടുന്നത് നമ്മുടെ ഭൗതിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നെങ്കിൽ മക്കദോന്യ സഭക്കാർ നമ്മളെ നോക്കി ചിരിക്കുക. എന്താ സിറ്റുവേഷൻ? എന്താ? കഷ്ടത. കഷ്ടത ഞാൻ ഉദ്ദേശിക്കുന്ന മെയിനിൽ മറ്റുള്ളവരെന്നുള്ള പീഡനമായിരിക്കണം. ഇനി അതുകൂടാതെ ദാരിദ്ര്യം, ഡീപ് പോവർട്ടി എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, അത്യാവശ്യം ഭേദപ്പെട്ട ദാരിദ്ര്യം. പക്ഷേ അതിന്റെ നടുക്ക് അവർക്കൊരു സന്തോഷത്തിന്റെ സമൃദ്ധിയുണ്ട്. ക്രിസ്തുവേശുവിലുള്ള സന്തോഷത്തിന്റെ സമൃദ്ധി. ഓ, ആ സഭക്കാരെ കണ്ടിരുന്നതിന്റെ വിശുദ്ധീമനം കൊടുക്കണമായിരുന്നു പോയി അല്ലെ? നല്ല ചോദിക്ക്. കഷ്ടതയുടെ നടുവിലും പാട്ടുകൾ പാടുന്നവര്, കഷ്ടതയുടെ നടുവിലും കർത്താവിനെ ആരാധിക്കുന്നവര്. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഈ ദാരിദ്ര്യത്തിന്റെ നടുവിലും കിട്ടിയ കൃപ എന്താണെന്ന് അവർക്കറിയാം. പരിശുദ്ധാത്മാവിനെ കിട്ടി, പുത്രത്വം കിട്ടി, ദൈവത്തിന്റെ സകലവും കിട്ടി, യേശുവിനെ കിട്ടി, ദൈവത്തിന്റെ മകനും മകളുമുള്ള പദവി കിട്ടി, സ്വർഗരാജ്യം കിട്ടി, വീണ്ടും ജന്മം കിട്ടി. ഇതെല്ലാത്തിന്റെ ഉള്ള സന്തോഷത്തിൽ അത് ജീവിക്കുക. അവർ കഷ്ടത ഒരു പ്രശ്നമായിരുന്നില്ല, ദാരിദ്ര്യം ഒരു പ്രശ്നമായിരുന്നില്ല. ഇനി അത് മാത്രമല്ല കേട്ടോ, അവരെ കുറിച്ച് ഒരു വാക്യം വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച്, മൂന്നാം വാക്യം, ബെഗിങ് അസ് വിത്ത് മച്ച് ഏർജിങ് ഫോർ ദ ഫേവർ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സപ്പോർട്ട് ഓഫ് ദ സെയിൻസ്. കേട്ടോ, ഞങ്ങളോട് വളരെ അവരെ താല്പര്യമായിട്ട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചേ? യെരുശലേമിലെ വിശുദ്ധന്മാര് പട്ടിണി കിടക്കുക, അവർക്ക് വേണ്ടിയിട്ട് പൗലോസ് മറ്റ് സഭകളിൽ നിന്നൊരു പിരിവെടുക്കുക. ചെല്ലു പറഞ്ഞ എരിശിലേംകാര് പട്ടിണിയായതിന്റെ കാര്യം അവരൊരുമിച്ച് എല്ലാം വസ്തുവെല്ലാം വിറ്റ് ഒരുമിച്ച് താമസിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തീർന്നു പോയിന്നാണ് ചിലരൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. അങ്ങനെയൊക്കെ ഞാൻ ചിലടത്ത് വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, എരിശിലേമിലെ വിശുദ്ധന്മാര് പട്ടിണിയിൽ കിടക്കുക, പൗലോസിനത് കണ്ടപ്പം അയ്യോ എന്റെ സഹോദരൻ അവരൊരു ഭാരത്തിലാണല്ലോ, അങ്ങനെയാണ് അവരെ സഹായിക്കണം. പൗലോസിന്റെ വില ഉണ്ടോ? പുള്ളിക്കാരൻ സഭകളോട് പറഞ്ഞു എന്ത് ചെയ്യണം, ആഴ്ചയോടതിന്റെ ഒന്നാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പൈസയൊക്കെ ശേഖരിച്ചു വെക്കണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവർക്കൊണ്ട് കൊടുക്കണം. ഈ മക്കതൂഞ്ഞ് സഭക്കാരോട് പറഞ്ഞപ്പം അവര് അങ്ങ് പൗലോസിനെ നിർബന്ധിക്കുക, സഹോര പറഞ്ഞു എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാ. ഞാൻ വിചാരിക്കുന്ന പൗലോസ് ഒന്ന് ബ്രേക്ക് കിട്ടുക, കാരണം എന്താ, ഇവിടെ പട്ടിണി കിടക്കുക, ഇവിടെ സിറ്റുവേഷൻ അത്ര മോശമായിട്ട് ഇവരുടെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ദൈവസ്നേഹം കൊടുക്കാനായിട്ട് ഒറ്റ കാര്യം മതി, എന്നാ പറയാമോ, കയ്യിലൊന്നും അധികം വേണമെന്നില്ല, ദൈവസ്നേഹം ഉണ്ടേ മതി, ദൈവസ്നേഹം ഉണ്ടേ മതി. വളരെ താല്പര്യമായിട്ട് ഇവർ അപേക്ഷിക്കുക, വളരെ താല്പര്യമായിട്ട് അപേക്ഷിക്കുക. അതിന് കൊടുത്തോ? കൊടുത്തോ? അടുത്ത വാക്യം വായിച്ചു നോക്കി, നാലാമത്തെ വാക്യം,
പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി.
ഓ എന്റെ കർത്താവ്, അത് ഭയങ്കര കേട്ടോ. പ്രാപ്തി പോലെയും പിന്നെ പ്രാപ്തിക്ക് മീതയും, ബിയോണ്ട് ദെയർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് പറയാൻ പറ്റും. അവരുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുക്കണമെന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളത് അവരുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നേരത്തെ ഫുഡിന്റെയും കൂടെ അവർ കൊടുത്തു. അതായത് പ്രാപ്തിക്ക് മീത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ, എനിക്കുള്ളതിൽ നിന്ന് എന്റെ ആവശ്യത്തിൽ നിന്നും കൂടെ ഒരു ചെറിയ ഭാഗം എടുത്ത് കൊടുക്കുന്നതാണ് പ്രാപ്തിക്ക് മീത കൊടുക്കുക എന്ന് പറഞ്ഞു. സ്വരമാരെ, നമ്മുടെ ഉപദേശ വിശുദ്ധി ഒന്നും നമ്മൾ മിണ്ടരുത്, നമ്മുടെ സ്നേഹത്തിന്റെ ആദിക്കം ഒന്നും നമ്മൾ പറഞ്ഞ് മറ്റുള്ളവർ മുമ്പിൽ പ്രശംസിക്കരുത്. ഞങ്ങൾ സഭയിൽ ഭയങ്കര സ്നേഹമാണ്, ഞങ്ങൾ ഉപദേശത്തിൽ അങ്ങനെയാണ്, ഒന്നും മിണ്ടരുത്. മക്കതൂന്യ സഭക്കാരെ കാണുമ്പോൾ തലയിൽ തുണി ഇട്ടുകൊണ്ട് നമ്മൾ ജോലിക്കൊടുപ്പ് പോകണം. കർത്താവ് വിധവയുടെ ചില്ലിക്കാശനെ കണ്ടു പറയാണ്, ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇവർ തന്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു. ഇതാരാ അവരുടെ എക്സാമ്പിൾ? ആരുടെ എക്സാമ്പിൾ? മക്കതൂന്യ സഭയുടെ ഇല്ലായ്മയുടെ നടുവിലും തങ്ങളുടെ പ്രാപ്തിക്ക് മീതേ, പ്രാപ്തിക്ക് മീതേ. ഇതുകൊണ്ട് തന്നെ വാട്ട് ഇസ് ദ റിസൾട്ട്? എന്താ ഇതിന്റെ റിസൾട്ട്? എന്താ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്? അടുത്ത താഴേക്ക് വായിക്കുമ്പോ നമുക്ക്
അതും
അല്ല, അവിടെ അവിടെ ഒരു വാക്യം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ 9-ാം വാക്യം, നമ്മുടെ കർത്താവായ
യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ.
ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന വാക്യം കേട്ടോ ഇതിന്റെ പ്രസംഗം. സ്ഥിരം നിങ്ങൾക്ക് പവർ വിഷനോ അല്ലെങ്കിൽ ഹാർവെസ്റ്റോ എവിടെ പോയാലും ഈ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. എന്നെ TV എന്നൊക്കെ നോക്കിയാൽ മതി, എപ്പോഴും ഈ പ്രസംഗമാണ്. ഏതാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, അവൻ ദരിദ്രനായി തീർന്നു. എന്തിനാണ്? നിങ്ങളെ സമ്പന്നരാക്കാൻ. അപ്പൊ നമ്മളെ എന്ത് ചെയ്യും? എന്റെ മൂളത്തെ വാക്യത്തിൽ പറഞ്ഞ എന്താ? ഇതൊന്നും പൗലോസിനും അറിയത്തില്ല, മക്കോദോന്യ സഭക്കാർക്കും അറിയത്തില്ല. അവർ കഷ്ടത്തിലായിരുന്നു, അതിന്റെ നടുവിൽ കൊടുത്തു. ഇത് മുഴുവൻ കിട്ടാനുള്ള കാര്യം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് കരുതിയാണ് ചിന്തിക്കുന്നത്. ഇവിടെ പൗലോസ് കൊടുക്കുന്ന കാര്യം പറയുമ്പം അതിന്റെ നടുക്കുന്നൊരു വാക്യം ഇങ്ങോട്ട് എടുത്തിട്ട് കോട്ട് ചെയ്യ. That is the tragedy of the Christendom. ഇതാ ഞാൻ ആ വാക്യം തന്നെ എടുത്തിട്ട് ഞാൻ പറയുക, ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശുക്രിസ്തു ഇത്ര വലിയ സമ്പന്നൻ, അത്രയും ദരിദ്രനായെങ്കിൽ നമ്മൾ എത്ര സമ്പന്നരാകണം? മിനിമം ഒരു ടാറ്റാ ബിർളയെങ്കിലും ആകണം. ഞാൻ ഈ മുഴുവൻ വിശ്വാസ സമൂഹത്തെ അടച്ചു പരിശോധിച്ചിട്ട് ഒരു ടാറ്റായും ബിർള എന്റെ അതില്ല അല്ലേ? ഇത്രയും വലിയ സമ്പന്നല്ലായിരുന്നു കർത്താവ്. അത് നമ്മള് ഈ മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിയാണെങ്കിൽ അത്രയും ദരിദ്രനായെങ്കിൽ നമ്മൾ ഏത് ലെവലുള്ള സമ്പന്നരാകണം? ഈ പ്രസംഗിക്കുന്ന സഭകളിൽ പോലും ഉണ്ടല്ലോ ആകെപ്പാടെ ചോട്ടാ സമ്പന്നരെ കാണുള്ളൂ. ആ ദേശത്തെ പ്രമുഖരായ സമ്പന്നരൊക്കെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ലെ മറ്റു മതക്കാരായിരിക്കും അല്ലേ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞത് ഇതാണ് വ്യാജമായ ഉപദേശം കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെ കർത്താവിൽ നിന്ന് പിടിച്ചു മേടിക്കാമെന്ന് കരുതുന്ന മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി ഇന്ന് ഈ ലോകത്തെ മുഴുവൻ വ്യാപരിക്കുക, സഭയ്ക്കകത്തോട്ടും കൂടെ കയറാൻ നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ്ലോ. ഇനി താഴേക്ക് വരെ ഒരു വാക്യം വായിക്കണം, എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോവാം. അതിന്റെ 9-ാം അധ്യായത്തിൽ അതിന്റെ 11-ാം വാക്യം.
ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകുന്നു.
ഈ നടത്തുന്ന
ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു.
അടുത്തത്,
ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം.
ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പാട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന്, എന്താ ഈ പറഞ്ഞു തീരാത്ത ദാനം? ഈ മോളി പറഞ്ഞ കാര്യത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞു തീരാത്ത ദാനം എന്താണെന്ന് മോളിൽ എഴുതി വെച്ചിരിക്കുക. എന്താ മോളിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് ഇവര് എന്താണ്, ഈ വിശുദ്ധന്മാർക്ക് ഇവരുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ വിശുദ്ധന്മാരെന്ത് ചെയ്യും എന്നറിയാമോ? അവരെന്ത് ചെയ്യും? അവരുടെ ഇല്ലായ്മയിൽ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ കാണുമ്പോൾ അവര് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളെ കരുതിയല്ലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി അത് മാത്രമല്ല, ഈ പറഞ്ഞു തീരാത്ത ദാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്കായി കൃപ കിട്ടിയത്? ഈ സഭയ്ക്കുള്ള കൃപയെക്കുറിച്ച് പറയുക. വിശുദ്ധന്മാർക്ക് കൊടുക്കുവാൻ തക്ക വിധത്തില് ഈ സഭയ്ക്ക് ദൈവം കൃപ കൊടുത്തു. സഹോദരങ്ങളെ, കിട്ടുന്നതിനേക്കാളും വലിയ കൃപയാ കൊടുക്കുന്ന കൃപ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ചോദിക്കട്ടെ, നിങ്ങൾ വളരെ ഒരു നീഡിലാണെങ്കിൽ അത്ഭുതകരമായിട്ട് ദൈവം നിങ്ങളുടെ നീഡ്സ് മീറ്റ് ചെയ്തു. ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് കിട്ടാൻ എനിക്ക് അവകാശം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയാണെന്ന് പറയൂ. ഇല്ല, നിങ്ങൾ മുട്ടയിൽ വീണിട്ട് പറയും, ദൈവമേ നിനക്ക് സ്തോത്രം, നീ എന്റെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന കർത്താവാണല്ലോ. സ്വരങ്ങളെ, അപ്പോൾ ഈ കൊടുക്കൽ ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്ന പറഞ്ഞു. എല്ലാറ്റിന്റെ ഉദ്ദേശം അതാ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്തിനു വേണ്ടി തീരണം? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തീരണം. കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും എല്ലാം ഒരുപോലെ അതിന്റെ നടുവിൽ ദൈവത്തെ കാണണമെന്ന് അതിന്റെ അർത്ഥം. കൊടുക്കാൻ ലഭിക്കുന്നവൻ, കൊടുക്കുന്നവൻ എന്തോർക്കണം അറിയാമോ? ദൈവമേ, കൊടുക്കാനുള്ള കൃപ എനിക്ക് തന്നല്ലോ, കർത്താവേ നിനക്ക് സ്തോത്രം. ലഭിക്കുന്ന എന്നാ പറയും? കർത്താവേ എനിക്ക് കിട്ടാനോ എനിക്ക് യോഗ്യത ഇല്ലായിരുന്നു, എന്നാൽ നീ എന്റെ നീഡ്സ് മീറ്റ് ചെയ്തല്ലോ, ദൈവത്തിന് സ്തോത്രം. ഇതാ ക്രിസ്ത്യൻ ഗിവിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ദിസ് ഈസ് ക്രിസ്ത്യൻ ഗിവിംഗ്. പ്രൈസ് ദി ലോർഡ്. ആർ യു എൻജോയിങ് ഇറ്റ്? പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ദൈവ സ്വർഗത്തെ നേരിട്ടൊന്നും ഒഴിയുന്നില്ല, ദൈവം തന്റെ മക്കളിലൂടെ പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ഇതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് ആവശ്യമാണ്. ഇതാ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൊടുക്കാനും സ്വീകരിക്കുവാനും അത് പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ദൈവത്തോട് സെൻസിറ്റീവ് ആയിരുന്നാൽ ദൈവം നമ്മളോട് പറയും എങ്ങനെ കൊടുക്കണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇനി അതുപോലെ തന്നെ കിട്ടുന്നയാള് എന്ത് കിട്ടിയാലും സ്വീകരിക്കുന്ന അല്ല ആത്മീയം. ഒരിക്കലൊരു സഹോദരൻ, കുറച്ച് പൈസ വർഷങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഫീൽഡിൽ നമ്മളവിടെ കൂട്ടായ്മ കൂടുന്ന സമയത്ത് ഒരു സഹോദരൻ വന്നിട്ട് ഒരു ഭയങ്കര എമൗണ്ട്, അന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് വന്ന് അവിടെ ചില സഹോദരന്മാരെ കൊണ്ട് കൊടുത്തു. പറഞ്ഞു നിങ്ങളുടെ സുവിശേഷ വേലയ്ക്കുള്ള സപ്പോർട്ടാണ്. ആ സഹോദരന്മാർ പഠിച്ചിട്ട് പറഞ്ഞു സഹോദര സപ്പോർട്ട് വേണ്ട. കൊടുത്ത വ്യക്തിക്ക് ഷോക്കായി പോയി. ഹേ, സപ്പോർട്ട് വേണ്ടെന്നു? എന്താ ഈ പറയുന്നേ? അല്ല സഹോര, അത് വേണ്ട. കാരണം അത് ന്യായമായ രീതിയിൽ സമ്പാദിച്ചതാണ്, ഞങ്ങൾക്കൊരു ഒരു ഉറപ്പില്ല, അതുകൊണ്ടത് വേണ്ട. ആ ഒരു നോ ചിലരുടെ മാനസാന്തരത്തിന് കാരണമായി തീരുകയും ചെയ്യും. എനിക്കറിയാവുന്ന വേറൊരു ദേവദാസൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ 5 ലക്ഷം രൂപ ഒരാൾ കൊണ്ട് കൊടുത്തു, 5 ലാക്സ്. അദ്ദേഹം പ്രാവശ്യം പറഞ്ഞു ഇത് സ്വീകരിക്കാനായിട്ട് തോന്നുന്നില്ല. 5 ലക്ഷം രൂപ ചെറിയ എമൗണ്ട് അല്ല. ഇതറിഞ്ഞ ഒരു പത്രപ്രവർത്തകൻ, ഒരു ക്രിസ്ത്യൻ റൈറ്റർ, പുള്ളി ഇത് പത്രത്തിൽ കൊടുക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവം കേൾക്കാൻ പോലും ഇല്ല. ഇത് പത്രത്തിൽ കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഈ മറ്റേ റിജക്ട് ചെയ്ത ആളറിഞ്ഞു. പുള്ളി അവിടെ ചെന്ന് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇത് പത്രത്തിൽ എഴുതരുത്. ആളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ ഗിവിംഗ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതൊരു ഉന്നതകരമായ ഒരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ്. ആത്മാവിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യം. ഇഫ് യു ആർ സെൻസിറ്റീവ്. ഇനി അത് ഒത്തിരി ഉണ്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അത് മക്കദോന്യ സഭയെ പോലെ ഇല്ലായ്മയുടെ നടുവിൽ ചെയ്യുന്നൊരു കാര്യമാണ്. പ്രാപ്തിക്ക് മീതെ ചെയ്യുന്നൊരു കാര്യമാണ് ക്രിസ്ത്യൻ ഗിവിംഗ്. ക്രിസ്ത്യൻ ഗിവിംഗ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സമയം ഒത്തിരി പോയി, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു വന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം കൊടുക്കും ദൈവം, അതിനെ ഞാൻ ആരംഭിച്ചത്. ധാരാളമായിട്ട് കൊടുക്കും, ധാരാളമായിട്ട് കൊടുക്കും. ഇനി ദൈവം തരുന്നത് പോലും ധാരാളമായിട്ട് ദൈവം, ഇനി കുറച്ചും കൂടെ പറയാം, മെറ്റീരിയൽ ആയിട്ട് നിൽക്കുന്ന കാര്യം തരുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്യാം, ക്ഷമിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞ ഒരാളുടെ കാര്യമാണ്, അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾക്ക് ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ട്. ഓങ്കോളിൽ ഞങ്ങൾ പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു അവിടെ കണ്ണൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഞങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടില്ല, രാത്രിയിൽ, അന്ന് രാത്രിക്ക് തന്നെയുള്ളതുണ്ട്, പിറ്റേ ദിവസത്തിനുള്ള ഭക്ഷണമില്ല. അങ്ങനെ അവരിങ്ങനെ ഇരുന്നപ്പം തൊട്ടടുത്തൊരു കുടുംബം അവരെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചു. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അവർ അറ്റൻഡ് ചെയ്തു, അന്ന് ഭക്ഷണം കഴിച്ചു. ബാക്കിയുണ്ടായിരുന്ന ചോറ് സഹോദരി ഓടി വന്ന് ലെമൺ റൈസ് ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട്. അങ്ങനെ രാവിലെ ഇവര് ഭക്ഷണം കഴിച്ചില്ല, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, സ്കൂളിലേക്ക് ഈ ലെമൺ റൈസ് കൊടുത്തു വിട്ടു. വൈകുന്നേരം ആയപ്പോ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നു ഭക്ഷണം കൊടുക്കാനല്ല. അവർ പറഞ്ഞു വിശക്കുന്നു. അവർ പറഞ്ഞു മക്കളെ നിങ്ങൾ കളിച്ചിട്ടോ, അന്നേരം ഭക്ഷണം റെഡിയാവും. അവര് കുറച്ച് കഴിഞ്ഞ് പിള്ളേരല്ല, കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അവരോട് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടെ കളിച്ചിട്ടോ. അങ്ങനെ ഈ സഹോദരൻ ഈ കുഞ്ഞുങ്ങൾ വന്ന് ഈ ഭക്ഷണം ചോദിച്ചപ്പോൾ വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം തന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്തിൽ കസേരയിട്ടിരുന്നു. നോക്കി, ഒരു ഓട്ടോറിക്ഷ വന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ ഒരു ചെറിയൊരു ബാഗുമായിട്ട് മുകളിലോട്ട് കയറി വരുന്നു. അദ്ദേഹം പറഞ്ഞു കയറി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാന്ന് മനസ്സിലായി. അദ്ദേഹം പറയണം ഞാൻ കരയാൻ തുടങ്ങി, എന്റെ ഭാര്യ കരയാൻ തുടങ്ങി. അദ്ദേഹം ഈ ബാഗ് കൊണ്ടു വെച്ചിട്ട് പറഞ്ഞു കർത്താവ് കുറച്ച് ദിവസമായിട്ട് പറയുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് നീടുണ്ട്, അത് ഇതുകൊണ്ട് തരാൻ വേണ്ടി കുറച്ച് ദിവസം പറഞ്ഞു. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ഞാനാ. അദ്ദേഹം 25 കിലോയുടെ ഒരു ബാഗ് അരി അവിടെ കൊണ്ടുവന്ന് വെച്ചു. വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയി, 10 പ്രാവശ്യം കയറി വന്നു. 25 കിലോ ഉള്ള 10 ചാക്കരി 250 കിലോ. അദ്ദേഹം പറയാണ് 1 കിലോ അരിക്ക് വേണ്ടി ഞാൻ ചോദിച്ചുള്ളൂ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ 1 കിലോ അരി വേണം, അതേ ചോദിച്ചുള്ളൂ. പക്ഷെ 250 കിലോയാ കർത്താവ് അവിടെ കൊണ്ടുവന്നേ. അദ്ദേഹം സന്തോഷമായി കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവ് ഒത്തിരി സന്തോഷമായി, എനിക്ക് നീ ഭയങ്കര സന്തോഷമായി കർത്താവ്, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കർത്താവ് പറഞ്ഞു എനിക്കൊരു സന്തോഷമില്ല, അപ്പൊ സൗലും ചോദിച്ചു, കർത്താവിനെ ചോദിച്ചു, കർത്താവ് അതിന് നിനക്ക് സന്തോഷമില്ലാത്തേ? കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു വർഷത്തേനുള്ള അരി അല്ല തന്നത്, നിന്റെ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ നിനക്ക് തന്നത്. അപ്പൊ സഹോദര കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ബാഗ് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇവിടെ ആവശ്യമുള്ളവർക്ക് നീഡിയായിട്ടുള്ളവർക്ക് കൊടുക്കാം. സഹോദരി പറഞ്ഞു, ഇത് ഞാൻ സമ്മതിക്കുകയല്ല, ഒരു വർഷം കഞ്ഞിയെങ്കിലും കുടിച്ച്, ചമ്മന്തി പോലും വേണ്ട, കഞ്ഞിയെങ്കിലും കുടിച്ച് ഇവിടെ ജീവിക്കാമല്ലോ. സ്വരങ്ങൾ ഇപ്പൊ നിങ്ങൾ ആ സഹോദരൻ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കണം. ചെന്നൈയിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള അവരുടെ ഫാമിലിക്ക് ഒരു ഒരു എന്നാ പറഞ്ഞത് ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ഉണ്ട്, അതെല്ലാം വിട്ടിട്ട് സുശേഷയിലേക്ക് പോയ സഹോദരനാ. എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ബാഗ് അരി മാത്രം അവരെടുത്തിട്ട് ബാക്കി 9 ബാഗും അവിടെയുള്ള ദേവദാസന്മാരെ, അവർക്ക് പരിചയമുള്ള ചിലരെ ഫോൺ വിളിച്ച് അവർക്ക് ഓരോ ബാഗ് വീതം കൊടുത്തു. അടുത്തുള്ള ആൾക്കാർ ചോദിച്ചേ, നിങ്ങൾ എന്നെ അരിക്കച്ചവടം വെള്ളം തുടങ്ങിയോ? ഞാൻ പറഞ്ഞു വന്നെന്താ അറിയാമോ, ഇതാ ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാ, തനിക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് 10 ബാഗ് 250 കിലോ വന്നപ്പോൾ 25 കിലോയുടെ ഒരു ബാഗ് മാത്രം എടുത്ത് ബാക്കി ബാഗ് മുഴുവൻ കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് പ്രാപ്തിക്ക് മീതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. യെസ്, അതിന് കിട്ടുന്നതിനേക്കാളും വലിയ വിശ്വാസം വേണം കൊടുക്കാനായിട്ട്. ഇതാ വിശ്വാസം ഞാൻ വിചാരിക്കുന്നത്, കിട്ടുന്നതിനേക്കാളും വലിയ വിശ്വാസം വേണം കൊടുക്കുവാനായിട്ട്, കൊടുക്കുവാനായിട്ട്. എന്താ സംഭവിച്ചേ, ആ ഭാഗ്യമായിട്ട് പോകുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ചുമ്മാ ആ അല്ല, ദൈവത്തിന് അനേകം സ്തോത്രം വരുവാൻ കാരണമായി തീർന്നു, ദൈവത്തിന്റെ നാമം ദേശത്ത് മഹത്വം എടുക്കുവാൻ കാരണമായി തീർന്നു. എന്താ, ഒരാള് തന്റെ ഇല്ലായ്മയുടെ നടുവിൽ പ്രാപ്തിക്ക് മീതെ കർത്താവിന്റെ നാമത്തിൽ കൊടുത്തപ്പോൾ, ദിസ് ഈസ് ക്രിസ്ത്യൻ ഗിവിംഗ്. ഇതാ കൊടുക്കാന്ന് പറഞ്ഞാൽ, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതാണ്. ഡി എൽ മൂഡി എന്ന് പറഞ്ഞ ദൈവദാസൻ, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ വളരെ YMCA പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയി, പല പ്രസംഗങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ജോർജ് മുള്ളറെ കാണാൻ വേണ്ടി പോയി. ജോർജ് മുള്ളർ കാര്യങ്ങളെല്ലാം നടന്നു കണ്ടു. ഏകദേശം 10-20,000 എക്സാക്ട്ലി അത്രയും കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അനാഥ കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് മൂടി ചോദിച്ചു, അപ്പോൾ മിസ്റ്റർ മുള്ളർ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ നിങ്ങൾ എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും. മൂടി പറഞ്ഞു, അതല്ല മുള്ളർ, അതെനിക്കറിയാം, ഞാനും പ്രാർത്ഥിക്കുന്ന ആളാണ്, കാരണം ഞാനും ഇതുപോലെ തന്നെ പല പരിപാടികളുണ്ട്, കാരണം ഞാൻ ഇവിടെ ഫണ്ട് റേസ് ചെയ്ത് YMCA ബിൽഡിംഗ് പണിതു, ഞാനിവിടെ പല പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ജോർജ് മുള്ളർ വീണ്ടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും. ഡി എൽ മൂടിയുടെ കൺട്രോൾ പോയി. പ്രാർത്ഥിക്കും എന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ എങ്ങനെ കാര്യം പറയാൻ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളോട് പോലും എന്റെ ആവശ്യങ്ങൾ പറയാറില്ല, ഓരോ പ്രാവശ്യവും എന്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും, ദൈവം പ്രൊവൈഡ് ചെയ്യും. ഇത്രയും നാള് ഒരു നേരത്തിന് പോലും ആഹാരമില്ലാതെ ദൈവം എന്നെ എന്റെയും എന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും ദൈവം നടത്തി. ഡി എൽ മൂഡി പറയാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച പ്രധാനപ്പെട്ട ആത്മീയ കാര്യങ്ങളിലൊന്ന് അതായിരുന്നു. നാം സാധാരണ ഈ ഒത്തിരി ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് ഈ ഇങ്ങനത്തെ സാധാരണ കാര്യങ്ങൾ പലപ്പോഴും വിടാറുണ്ട്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വിശുദ്ധി, വിശ്വാസം അല്ലെങ്കിൽ സ്നേഹം, ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ വിട്ട് കളയരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും കർത്താവിന്റെ കരം കുറുകെപ്പോഴുള്ള ഒരു വാഗ്ദാനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എന്നിട്ട് ഇത് സമയം കിട്ടുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, കാരണം ഞാൻ പറയാൻ വന്ന ഈ ഒരു ഏരിയ അല്ല, കുറച്ചും കൂടെ വേറെ ചില ഏരിയാസ് ആണ്. എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 13:5-6. ഇബ്രായർ 13:5-6.
നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
അടുത്ത വാക്യം,
ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം.
ആ ശ്രദ്ധിച്ചേ, കർത്താവിന്റെ ഒരു വാഗ്ദാനം ഇവിടെ കിടപ്പുണ്ട്. എന്നറിയാമോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. സോ നമ്മളെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. യേശുക്രിസ്തുവിന്റെ പേര് തന്നെ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തൻ. അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അവൻ പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഐ വിൽ നെവർ ലീവ് യു, ഐ വിൽ നെവർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. പക്ഷെ എന്റെ മോളിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുൾ ആവട്ടെ കുറച്ചും കൂടെ. മേക്ക് ഷുവർ ദാറ്റ് യുവർ ക്യാരക്ടർ ഈസ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. ആ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണമെന്ന്. മേക്ക് ഷുവർ. നമ്മൾ പറഞ്ഞാൽ അറിയോ, ഇവിടെ എനിക്ക് പൈസയോടൊന്നും യാതൊരു ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് പൈസയോട് ആഗ്രഹമില്ല, നമുക്ക് ആഗ്രഹമുള്ള ചില സ്ഥലത്തോടും, ഇച്ചിരി സ്വർണത്തോടും, ഇച്ചിരി സമ്പാദ്യത്തോടും, ഇച്ചിരി അങ്ങനത്തെ കാര്യങ്ങളോടാ. പൈസയോട് ആഗ്രഹമേ എനിക്കില്ല. ആണോ? മേക്ക് ഷുവർ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം എന്നുള്ളത്. ഇല്ല എന്നാ പറ്റും? നമ്മൾ സാധാരണ കേൾക്കാറില്ലാത്തൊരു വാക്യം എന്ന് പറയുക, നമ്മൾ കേൾക്കുന്ന വാക്യം പറഞ്ഞാൽ എന്താണ്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പാവപ്പെട്ട കുടിയന്മാരുടെ എല്ലാം ഗതികേട ഈ വാക്യം. ഭാര്യമാരടിക്കുന്നതിനെ അറിയോ, മനുഷ്യനെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം നിർത്തണം. അതിന്റെ തൊട്ട് മുകളിലൊരു വാക്യമുണ്ട്, ദ്രവ്യാഗ്രഹം. അവിടെ ഞാനിങ്ങനെ എഴുതുക, ദ്രവ്യാഗ്രഹി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. കേട്ടിട്ടുണ്ടോ ഈ വാക്യം? കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ദ്രവ്യാഗ്രഹം, വസ്തുവകകൾ, സമ്പത്തുകൾ, നേട്ടങ്ങൾ, ഇതിന്റെ പിന്നാലെയാണ് ഹൃദയമെങ്കിൽ ദൈവരാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കത്തില്ലെന്ന്. വെരി ഡിഫിക്കൽട്ട് ടു ബിലീവ്. അതുകൊണ്ട് ആരും ഇത് പ്രസംഗിക്കത്തില്ല. അതുകൊണ്ട് മദ്യപാനി പിടിക്കുക, പാവം അറിയാതെ പബ്ലിക് ആയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് മദ്യപാനിക്കിട്ട് എല്ലാവരും കൊടുക്കുക, അമ്മാച്ചനും അപ്പാപ്പനും അളിയനും എല്ലാം ചേർന്ന് മദ്യപാനിയെ പിടിക്കുക. ഞാൻ പറഞ്ഞ അതിനേക്കാളും പിടിക്കേണ്ട ആളാണ് ദ്രവ്യാഗ്രഹി. കാരണം മദ്യപാനിയുടെ പബ്ലിക് ആയിട്ടുള്ള, അതുകൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട് അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ദ്രവ്യാഗ്രഹിയുടെ അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, മൂന്നാല് അപ്പാർട്ട്മെന്റ് ഉണ്ട് പുള്ളിക്കാരൻ. ആദ്യം ഒന്ന് കെട്ടി, രണ്ട് കെട്ടി, മൂന്ന് കെട്ടി, നാല് കെട്ടി, നാല് അപ്പാർട്ട്മെന്റ് കെട്ടി, എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുക, ഇഷ്ടംപോലെ കാശ്. എന്നിട്ട് എല്ലാം പറഞ്ഞാൽ അറിയോ, എല്ലാറ്റിനും അവസാന പരിപാടിയുണ്ട്, എന്റെ കർത്താവിന്റെ കൃപയാൽ നാല് അപ്പാർട്ട്മെന്റ് കെട്ടാൻ ഇട വന്നു. വാടക കുറച്ചുപോലും ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. അങ്ങനെയും ഉണ്ടായിരുന്നു, പറയാനുണ്ടായിരുന്നു. ദൈവനാമത്തിനോ ദൈവത്തിനോ അദ്ദേഹത്തിന്റെ ഒരു പൈസ കൊണ്ടുപോലും പറയാനും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അപ്പാർട്ട്മെന്റ് പൊങ്ങട്ടെ, അങ്ങനെ പൊങ്ങട്ടെ, ഇതെങ്ങോട്ട് കൂട്ടി വെച്ചിരിക്കുക, ഒരു ദിവസം ഇത് മുഴുവൻ അവസാനിക്കും. അങ്ങനെ ചേർത്ത് അധ്വാനിക്കരുത് അല്ല ഞാൻ പറഞ്ഞു. അധ്വാനിക്കുകയും ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കിയും തെറ്റല്ല. പ്ലീസ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഒരു ചെറിയ കരുതലൊക്കെ ഉണ്ടാകുന്നുണ്ട് തെറ്റെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അതിനെ വലിയ നിയമമൊക്കെ ആക്കി എടുത്ത് നോ, ഒരു ചെറിയൊരു കരുതലുണ്ടെങ്കിൽ നല്ല. അത്യാവശ്യം ഇപ്പം എന്നെ ഒരു അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ നല്ല. ഒരു വീടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല, അത് തെറ്റൊന്നുമല്ല. നീ നമുക്ക് ആവശ്യങ്ങളോ അതൊക്കെ, ഒരു വീടുള്ളത് തെറ്റല്ല. പക്ഷേ നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് വേണം ഹൃദയത്തില് എന്താ, എന്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമില്ല എന്നുള്ളത് അറിയാൻ എളുപ്പമൊഴി പറയാം. ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ എന്റെ കൊടുക്കാനുള്ള മനസ്സും ഒക്കെ മതി. ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ എന്റെ കൊടുക്കാനുള്ള മനോഭാവം അപ്രൂവ് ചെയ്യുന്ന ഞാൻ ദ്രവ്യാഗ്രഹിയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. പക്ഷെ ദ്രവ്യാഗ്രഹം ഇല്ലെങ്കിൽ ഒരു വാഗ്ദത്തം കൂടെ പിടിച്ചു, അതാ പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്നറിയോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്ത. ആകയാൽ എന്ത് ചെയ്യാൻ പറയും? നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്താ? കർത്താവ് എനിക്ക് തുണ, ഗോഡ് ഈസ് മൈ ഹെൽപ്പർ. കർത്താവ് എനിക്ക് തുണ, ധൈര്യത്തോടെ പറയാം. പറയണം, പറയണം. കർത്താവ് എന്റെ തുണ. എപ്പോ പറയാൻ പറ്റുന്നറിയാവോ? ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമില്ലാതിരിക്കുമ്പോൾ എന്റെ ഹൃദയം നിറയെ യേശുവിനുള്ള സ്നേഹമായിട്ട്, എന്റെ ഹൃദയം നിറയെ സഹോദരങ്ങളുള്ള സ്നേഹമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എന്റെ ഹൃദയത്തിൽ എന്തില്ല? ദ്രവ്യാഗ്രഹമില്ല. വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ